തറവാട്ടിലെന്തോ വലിയ യാഗം നടക്കുന്നത് കൊണ്ടായിരുന്നു ബന്ധുക്കളെല്ലാവരും ഒന്നിച്ചു ചേർന്നത്. അതിലുള്ള എല്ലാവരും കുട്ടികളോട് മാത്രം ഒരു കാര്യം തറപ്പിച്ച് പറഞ്ഞിരുന്നു, താഴെ എവിടെ വേണമെങ്കിലും നിങ്ങൾ കളിച്ചോളൂ, മുകളിലത്തെ നിലയിൽ മാത്രം പോകരുത്. അങ്ങനെ കുട്ടികളെല്ലാവരും ചേർന്ന് താഴെ കളിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ബോള് മാത്രം മുകളിലേക്ക് പോവുകയും ചെയ്തു. അതെടുക്കുവാൻ കുട്ടി മുകളിലേക്ക് പോകുകയും ചെയ്തു. കുറേ മുന്നോട്ട് പന്ത് തേടി പോയതിന് ശേഷമാണ് ആ കുട്ടി മനസ്സിലാക്കിയത് തൻ്റെ കൂടെ ആരും വന്നില്ലെന്ന്, താൻ തനിച്ചായിരുന്നുവെന്നുള്ളത്. അപ്പോൾ എവിടെ നിന്നോ ഒരു പൂച്ച അലറിക്കറിഞ്ഞുകൊണ്ട് ഓടിപ്പോയി. എവിടെ നിന്നോ ഒരു ചിലങ്കയുടെ ശബ്ദവും അവൻ കേട്ടു. എന്നിരുന്നാലും ബലൂൺ പോയ വഴിയെ കുട്ടിയും പോയി. അതൊരു പഴയ മുറിയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതെടുക്കാനായി പോയതും ബലൂൺ പൊട്ടിപ്പോയിരുന്നു. അപ്പോഴാണ് പേടിപ്പിക്കുന്ന നാഗവല്ലിയുടെ രൂപം അവൻ ശ്രദ്ധിച്ചത്. അത് കാണാനുള്ള ശക്തി ആ കുട്ടിക്കുണ്ടായിരുന്നില്ല. ബന്ധുക്കളെല്ലാം കുട്ടിയെ തിരക്കി വന്നപ്പോൾ അവർ കണ്ടത് ഒരു മുറിയുടെ മുന്നിൽ ബോധം കെട്ട് വീണു കിടക്കുന്ന കുട്ടിയെയായിരുന്നു. അവർ കുട്ടിയെ എടുത്ത് താഴെ പോകുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അത് നാഗവല്ലിയുടെ മുറിയായിരുന്നുവെന്ന്. അറിയാം നമുക്ക് നാഗവല്ലിയുടെ യഥാർത്ഥ കഥ. ആയിരത്തി 1993 പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടാക്കില്ല. ആ സിനിമ പുറത്തിറങ്ങിയതിൽ മുതലാണ് നമ്മൾ നാഗവല്ലിയെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. ആ സിനിമയെ പറ്റി ഒരുപാട് കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു നടന്ന കഥയാണെന്നും അതല്ല അതൊരു കെട്ടുകഥയാണെന്നും ഒക്കെ വാദിക്കുന്നവരുമുണ്ട്. എന്നാൽ ശരിക്കും അതൊരു നടന്ന കഥയായിരുന്നു. സാധാരണ നമ്മൾ മണിച്ചിത്രത്താഴിലൊക്കെ കണ്ടതുപോലെയുള്ള അതേ രീതിയിലുള്ള ഒരു കഥയായിരുന്നില്ല സംഭവ കഥ. പക്ഷെ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥ വ്യക്തമായി അറിയണമെങ്കിൽ നമുക്ക് ഒരുപാട് കാലം പിറകോട്ട് സഞ്ചരിക്കേണ്ടി വരും. പണ്ട് കാലത്ത് കേരളത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന കാലം. ആ സമയത്ത് പഴയ മുട്ടത്ത് ജാതിയിൽ താഴ്ന്നവരായ ആയോധന മുറകളിൽ പേര് കേട്ട രണ്ട് യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ തിരുവിതാംകൂർ രാജാവ് ഈ രണ്ട് യോദ്ധാക്കളെ കാണുവാൻ വേണ്ടി അതിയായി ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു സന്ദേശം ഭടന്മാരുടെ കയ്യിൽ കൊടുത്ത് അവരെ കാത്തിരുന്നു. രാജാവ് തങ്ങളെ കാണണമെന്ന് പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കുമോ എന്ന് അവർക്ക് സംശയമായി. കൂടാതെ തങ്ങളെ കൂട്ടാൻ വന്ന ഭടന്മാർ അവരോട് മോശമായും പെരുമാറുകയുണ്ടായി. ഇതിൽ നിന്നൊക്കെ അവർക്ക് തങ്ങളെ രാജാവ് ഉപദ്രവിക്കുമോ എന്ന ഭയം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ ഒരേ ഒരു സഹോദരിയോട് യാത്ര ചോദിച്ച് യാത്രയായി. രാജാവിന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് തങ്ങൾ സ്വയം മരണം വരിക്കുന്നതാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ സ്വയം പടപൊരുതി ഭടന്മാരെയും കൊന്ന് മരണം വരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ആ സഹോദരി രാജകൊട്ടാരത്തിലെത്തി അലമുറയിട്ട് കരഞ്ഞു. രാജ്ഞിയെ കണ്ട് പരാതിയും പറഞ്ഞു. ഇതിന് പരിഹാരം കണ്ടെത്തണമെന്നും രാജ്ഞിയോട് ആവശ്യപ്പെട്ടു. ഇത് രാജാവ് അറിഞ്ഞു. രാജാവിന് വളരെ വിഷമമായി. ഇതിന് പ്രായശ്ചിത്തം എന്നോണം അളവില്ലാത്ത സമ്പത്ത് ആ സഹോദരിക്ക് കൊടുത്തു. ഈ ഒരു സമ്പത്ത് കൈമാറി കൈമാറി നാരായണിയമ്മ എന്ന സ്ത്രീയുടെ കയ്യിലെത്തി. ആ ഒരു കാലഘട്ടമാകുമ്പോഴാണ് നാഗവല്ലിയുടെ കഥ ഉണ്ടാകുന്നത്. ഈ നാരായണിയമ്മയുടെ കാലത്ത് അവർ തൻ്റെ സഹോദരനായ കൊച്ചു കുഞ്ഞിന് തങ്ങളുടെ സ്വത്തുക്കളെല്ലാം നോക്കാൻ ഏൽപ്പിച്ചു. വളരെ തന്ത്രശാലിയും കൗശലക്കാരനുമായിരുന്നു കൊച്ചു കുഞ്ഞ്. അതുകൊണ്ട് തന്നെ ഇത്രയും സ്വത്തും കൊച്ചു കുഞ്ഞിന് മാത്രമേ നോക്കാനാകൂ എന്ന ചിന്തയായിരുന്നു നാരായണിയമ്മയെ അങ്ങനൊരു ദൗത്യത്തിന് പ്രേരിപ്പിച്ചതും. ഈ കൊച്ചു കുഞ്ഞായിരുന്നു മണിച്ചിത്രത്താഴിലെ വില്ലനായ കാരണവരായി പിന്നീട് എത്തുന്നതും. പക്ഷെ കഥ ഇങ്ങനെയൊന്നുമല്ല. കൊച്ചു കുഞ്ഞ് പിന്നീട് കൊച്ചു കുഞ്ഞ് ചാനാറായി മാറി. തിരുവിതാംകൂർ രാജാവുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു ഇയാൾ സൂക്ഷിച്ചിരുന്നത്. ആ കാലത്ത് കാറുണ്ടായിരുന്ന രണ്ടു പേർ ഒന്ന് ചാനാറും അതുപോലെ തന്നെ മറ്റൊന്ന് തിരുവിതാംകൂർ രാജാവുമായിരുന്നു. തിരുവിതാംകൂർ രാജാവിന്റെ സൈന്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കുതിരകളെ കൊടുത്തിരുന്നതും കൊച്ചു കുഞ്ഞു ചാനാറിന്റെ ലായത്തിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ നല്ല നൃത്തങ്ങളൊക്കെ ഒരുപാട് ആസ്വദിക്കുന്ന കൂട്ടത്തിലായിരുന്നു കൊച്ചു കുഞ്ഞു ചാനാർ. രാത്രികാലങ്ങളിലൊക്കെ തറവാട്ടിൻ്റെ അകത്തളങ്ങളിൽ ഒരുപാട് നർത്തകരെയൊക്കെ വെച്ച് നൃത്തങ്ങൾ ആസ്വദിക്കാറുണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടി അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാറുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു നൃത്ത പരിപാടിയിൽ വെച്ച് കണ്ടുമുട്ടിയതായിരുന്നു നാഗവല്ലിയെ അങ്ങ് തമിഴ്നാട്ടിൽ വെച്ച്. കണ്ടപാടെ അവളിലെ നൃത്തപാഠവം മനസ്സിലാക്കിയ കൊച്ചുകുഞ്ഞു ചാനാർ അവളെ തമിഴ്നാട്ടിൽ നിന്നും തൻ്റെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അയാളുടെ സ്വത്തുക്കളിൽ കണ്ണുവെച്ച നാഗവല്ലി നൃത്തത്തിലൂടെ അയാളെ വശീകരിച്ച് കല്യാണം കഴിക്കുകയും ചെയ്തു. നാഗവല്ലിയെ കൂടാതെ തന്നെ മൂന്ന് ഭാര്യമാർ വേറെയുണ്ടായിരുന്നു കൊച്ചുകുഞ്ഞു ചാനാറിന്. ആ ഒരു സമയത്ത് പൊതുവെ മരുമക്കത്തായമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. അതിലൂടെ സ്വത്തുക്കളെല്ലാം തങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച നാരായണിയമ്മയെ ചൊടിപ്പിച്ചുകൊണ്ട് ചാനാർ ഒരു പ്രഖ്യാപനം നടത്തി. ഇനി മുതൽ തങ്ങളുടെ സ്വത്തുക്കളെല്ലാം മക്കൾക്കാണെന്നും മക്കത്തായമാണ് ഇനി ഉണ്ടാവുക എന്നും പറഞ്ഞു. അത് പ്രഖ്യാപിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ കൊച്ചുകുഞ്ഞു ചാനാർ മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം തിരുവിതാംകൂർ രാജാവ് ഈ കേസ് അന്വേഷണത്തിന് വിടുകയും ചെയ്തു. അങ്ങനെ നാരായണി അമ്മയുടെ മരുമകനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കുറ്റവാളിയായി കണ്ട് തൂക്കിലേറ്റുകയും ചെയ്തു. എന്നാൽ അതല്ല ഇതിനു പിന്നിലുള്ള സത്യമെന്നും യഥാർത്ഥ കുറ്റവാളി നാഗവല്ലിയാണെന്നും പ്രചരിക്കുന്നുണ്ട്. ഒരുപാട് നർത്തകരെ കൊച്ചുകുഞ്ഞു ചാനാർ തൻ്റെ തറവാടുകളിലൊക്കെ പാർപ്പിച്ചിട്ടുണ്ട്. അതിലൊരാളായിരുന്നു രാമനാഥൻ. നൃത്തത്തിൽ ഏറെ പ്രഗത്ഭനായ രാമനാഥനുമായി നാഗവല്ലിക്കുണ്ടായ പ്രണയവും അതിനെ എതിർത്ത കൊച്ചുകുഞ്ഞു ചാനാറിനെ ഇരുവരും കൂടി കൊന്നു എന്നുമാണ് മറ്റൊരു സംസാരവും. പല കാലത്തും പല കഥകളാണ് ഇതിനെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ളത്. എന്നിരുന്നാലും മണിച്ചിത്രത്താഴും നാഗവല്ലിയുമൊക്കെ മലയാളികളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്.